2022 March 13 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. CPMൽ മാറിമറിയുന്ന സാമുദായിക പ്രാതിനിധ്യം. കൊല്ലം ഡയറിയിൽ സി വിമൽകുമാർ എഴുതുന്നു. കൊച്ചിയിൽ നടന്ന CPM സംസ്ഥാന സമ്മേളനം കുറേയധികം പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും പുനഃസംഘടിപ്പിച്ചെങ്കിലും പുതുതായി ഉൾപ്പെടുത്തിയവരെക്കുറിച്ചും ഉൾപ്പെടാതെ പോയ പല മുതിർന്ന നേതാക്കളെക്കുറിച്ചും പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുതന്നെ വിമർശനം ഉയരുന്നു. കണ്ണൂരിലെ മുതിർന്ന നേതാവ് PJയരാജനെ 17 സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ അദ്ദേഹത്തിന്റെ മകനടക്കം സമൂഹമാധ്യമത്തിലൂടെ പ്രതികരിച്ചിരുന്നു. അതിന് PJയരാജൻ തന്നെ മറുപടി പറഞ്ഞെങ്കിലും അണികളിലെ രോഷം കെട്ടടങ്ങിയിട്ടില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ സാമുദായിക അസന്തുലിതത്വം സംബന്ധിച്ചും വിമർശനങ്ങളുയരുന്നു. 2 പിണറായി മന്ത്രിസഭയിലെ മുന്നാക്ക സമുദായ പ്രാതിനിധ്യം പോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മുന്നാക്ക പ്രാതിനിധ്യം വല്ലാതെ കൂടിയെന്ന പരാതിയുണ്ട്. മന്ത്രിസഭയിലെന്ന പോലെ പാർട്ടി ഘടനയിലും ഈഴവ പ്രാതിനിധ്യം വല്ലാതെ ചുരുങ്ങിപ്പോയതിൽ പലരും ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നെങ്കിലും പരസ്യപ്രതികരണത്തിന് ആരും മുതിരുന്നില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഇതുവരെ ഇക്കാര്യത്തിൽ പരസ്യപ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. CPMന്റെ 17 സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം 4 മാത്രമാണ് ഈഴവ പ്രതിനിധികൾ. അതേസമയം നായർ പ്രാതിനിധ്യം 8. ശബരിമല വിഷയം മുതൽ ഇടതുമുന്നണിയുമായി വല്ലാതെ കലഹിച്ചും പോരടിച്ചും കഴിയുന്ന NSSനെ മെരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്രയും പ്രാതിനിധ്യം നൽകിയതെന്ന് പറയുന്നവരുണ്ട്. 2 പിണറായി മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയടക്കം 21 9 മന്ത്രിമാരാണ് നായർ സമുദായ അംഗങ്ങൾ. 6 CPMൽ നിന്നും 3 CPIയിൽ നിന്നും. CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പ്രദർശനത്തിൽ NSS ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ചിത്രം വയ്ക്കാത്തതിനെതിരെ NSS ജനറൽ സെക്രട്ടറി G.സുകുമാരൻ നായർ പരസ്യമായി പ്രതിഷേധിച്ചിരുന്നു. തൊട്ടുപിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ NSSന് മറുപടിയെന്നോണം മന്നത്തെ അവഗണിച്ചിട്ടില്ലെന്നും ചിത്രം വയ്ക്കാത്തത് മനഃപൂർവ്വമല്ലെന്നും വ്യക്തമാക്കി. അതിനുശേഷമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചപ്പോൾ മുന്നാക്ക വിഭാഗത്തിന് വൻ പ്രാതിനിധ്യം ഉറപ്പാക്കിയത്. 1 പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ശബരിമല പ്രക്ഷോഭത്തിന് NSS ആയിരുന്നു സജീവമായി നേതൃത്വം നൽകിയിരുന്നത്. ഹൈന്ദവ വിഭാഗങ്ങളെ ഒരു പരിധിവരെ ഏകോപിപ്പിക്കാൻ NSSന്റെ ഇടപെടലിന് കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പല മണ്ഡലങ്ങളിലും പ്രതിഫലിച്ചു. LDFനാണ് 2 99 സീറ്റോടെ അധികാരം കിട്ടിയതെങ്കിലും 41 സീറ്റ് മാത്രം ലഭിച്ച UDFും LDFും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം നേരിയതായിരുന്നു. ശബരിമല വിഷയത്തിൽ ഹൈന്ദവ വിഭാഗങ്ങളിലുണ്ടായ കൂട്ടായ്മ തടയാനും ഈ തീരുമാനങ്ങളിലൂടെ കഴിഞ്ഞേക്കാം. 30 വരുന്ന ഈഴവ സമുദായ അംഗങ്ങളിൽ നല്ലൊരു ശതമാനവും CPMന്റെ എക്കാലത്തെയും ഉറച്ച വോട്ട് ബാങ്കാണ്. 1 പിണറായി സർക്കാരിന്റെ കാലത്ത് മുന്നാക്ക വിഭാഗങ്ങൾക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിച്ചത് ഈഴവരടക്കമുള്ള പിന്നാക്കക്കാരിൽ അതൃപ്തിയുണ്ടാക്കി. ഇപ്പോൾ തന്നെ 90% മുന്നാക്കക്കാരുള്ള ദേവസ്വം ബോർഡുകളിൽ 10% മുന്നാക്ക സംവരണം കൂടി നൽകുന്നതോടെ ഈഴവർ ആദി പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഭാവിയിൽ ഇവിടെ ജോലി സാധ്യത തീരെ ഇല്ലാതാക്കുന്നതാണ്. ഇത്രയൊക്കെയായിട്ടും LDFനെ വിശിഷ്യ CPMനെ പിന്തുണയ്ക്കുന്ന ഈഴവ വിഭാഗത്തിന് കാര്യമായ പ്രാതിനിധ്യം മന്ത്രിസഭയിലും പാർട്ടി ഭരണസമിതിയിലും നൽകിയില്ലെങ്കിലും വോട്ടുകളിൽ കാര്യമായ ചോർച്ചയുണ്ടാകില്ലെന്ന് CPMന് നന്നായി അറിയാം. UDFുമായി താരതമ്യം ചെയ്താൽ LDFലാണ് ഈഴവ സമുദായത്തിന് കൂടുതൽ പ്രാതിനിധ്യമെന്ന് കാണാനാകും. കഴിഞ്ഞ നിയമസഭയിലും ഇപ്പോഴത്തെ നിയമസഭയിലും UDFന് മരുന്നിന് മാത്രം ഒറ്റയാൾ വീതമാണ് ഈഴവ സമുദായ അംഗമായി ഉള്ളത്. കഴിഞ്ഞ നിയമസഭയിലെ ഏക അംഗമായിരുന്ന അടൂർ പ്രകാശ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഈഴവ പ്രാതിനിധ്യം 0. ഇപ്പോൾ K.ബാബു മാത്രമാണ് ഉള്ളത്. കൊല്ലത്തും അസംതൃപ്തി. CPM സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ജില്ലയിൽ നിന്നുള്ള ഏക ഒഴിവിൽ DYFI കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷയുമായ ചിന്താ ജെറോമിനെ ഉൾപ്പെടുത്തിയതാണ് കൊല്ലത്തെ CPMൽ അതൃപ്തിയായി പുകയുന്നത്. അർഹതയുള്ള മുതിർന്ന പലരെയും ഒഴിവാക്കിയതിലാണ് പലർക്കും അമർഷം. നിലവിലെ ജില്ലാ കമ്മിറ്റിയിൽ ജില്ലയിൽ നിന്ന് 11 ഉണ്ടായിരുന്നത്. അതിൽ അന്തരിച്ച B.രാഘവന്റെ ഒഴിവിലാണ് ചിന്ത ജെറോമിനെ ഉൾപ്പെടുത്തിയത്. ഇക്കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലാണ് ചിന്ത ജില്ലാ കമ്മിറ്റി അംഗമായത്. തൊട്ടുപിന്നാലെ ഡബിൾ പ്രമോഷൻ പോലെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉയർത്തിയതോടെ ആ സ്ഥാനത്തേക്ക് കയറാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നിരവധി പേരാണ് നിരാശയിലായത്. പാർട്ടി തലമുറ മാറ്റത്തിന്റെ ഭാഗമായി 40 വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിൽ നിന്നാണ് എന്നാണ് ചിന്തയെ ഉൾപ്പെടുത്തിയതെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. സംസ്ഥാന കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് ചിന്ത. സിപിഎം ജില്ലാ സെക്രട്ടറി എസ് സുദേവനെ കൂടാതെ മന്ത്രി കെ എൻ ബാലഗോപാൽ, മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ, കെ രാജഗോപാൽ, കെ സോമപ്രസാദ് എം പി, പി രാജേന്ദ്രൻ, കെ വരദരാജൻ, എസ് രാജേന്ദ്രൻ, സൂസൻ കോടി, എം എച്ച് ഷാരിയർ എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിലുള്ളത്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പ്രമോഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച നിരവധി നേതാക്കൾക്കാണ് സംസ്ഥാന നേതൃതീരുമാനം തിരിച്ചടിയായത്. രണ്ടു പതിറ്റാണ്ടായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ എക്സ് ഏണസ്റ്റ്, സിഐടിയു ജില്ലാ സെക്രട്ടറിയും കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാനുമായ എസ് ജയമോഹൻ, മറ്റൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു തുടങ്ങിയവർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഇടം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരാണ്. സംസ്ഥാന കൺട്രോൾ കമ്മീഷനാക്കിയെന്നതിൽ എസ് ജയമോഹന് ആശ്വസിക്കാമെന്ന് മാത്രം. സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടേണ്ടവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് തൊട്ടുമുൻപ് വരെ പരിഗണനയിലില്ലാതിരുന്ന പേര് വന്നതിലും പാർട്ടിക്ക് വേണ്ടി പതിറ്റാണ്ടുകളായി യത്നിച്ചവരെ ഒഴിവാക്കിയതിലുമാണ് അമർഷം പുകയുന്നത്. വീണയുടെ വഴിയെ ചിന്തയും പാർട്ടി പ്രവർത്തന പാരമ്പര്യമൊന്നുമില്ലാതെ സാമുദായിക പ്രാതിനിധ്യത്തിലെത്തി എംഎൽഎയും മന്ത്രിയുമായ വീണ ജോർജിന്റെ വഴിയിലൂടെ ചിന്തയെയും പാർട്ടിയുടെ നേതൃനിരയിലെത്തിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോഴത്തെ നീക്കത്തെ കാണുന്നവരുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയായാണ് വീണ ജോർജ് സിപിഎമ്മിന്റെ ഭാഗമായത്. അതുപോലെ ഭാവിയിൽ ചിന്ത ജെറോമിലൂടെ ലത്തീൻ കത്തോലിക്ക സഭയുടെ പിന്തുണ ലഭിക്കാനുള്ള നീക്കമായും വിലയിരുത്തപ്പെടുന്നു. പാർട്ടി പ്രവർത്തനത്തിൽ ചിന്ത ജെറോമിന് വീണയേക്കാൾ പാരമ്പര്യവുമുണ്ട്. കൊല്ലം പാർലമെന്റ് സീറ്റിൽ ഉൾപ്പെടുന്ന കൊല്ലം, പുനലൂർ, ലത്തീൻ രൂപതകളിലായി ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് കാര്യമായ സ്വാധീനമുണ്ട്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ചിന്ത ജെറോമിനെ പരിഗണിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നു.